Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Kaivalyopanishad in Malayalam, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Yat param brahma sarvatma yasyayatanam mahat sukshmat sukshmataram nityam yat vishvasyayatanam mahat sarvatma param brahma sukshmat sukshmataram nityam tattvameva tattvameva. Yadonnano jagattin aadharavum sarva vyapakavum സർവാത്മകവുമായ സൂക്ഷ്മാൽ സൂക്ഷ്മതരമായ പരമാത്മാവ് അത് നീയാകുന്നു. അപ്പോ ജാഗ്രത പറഞ്ഞു, സ്വപ്നം പറഞ്ഞു, സുഷുപ്തി പറഞ്ഞു, സുഷുപ്തിയിലെ ഈശ്വര ചൈതന്യത്തെ പറഞ്ഞു. ഇനി ആ ബോധസ്വരൂപൻ നിന്നിൽ നിന്ന് അന്യമല്ല എന്ന് ശിഷ്യന് പറഞ്ഞു കൊടുക്കുക. നീ തേടുന്ന വസ്തു നിന്നിൽ നിന്ന് അന്യമായതിനെ തേടി തേടി നിന്റെ ബുദ്ധി കൂടുതൽ കൂടുതൽ ബഹിർമുഖമാവുകയാണ്. അതാണ് ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് അകത്തേക്ക് തിരിയാണ്. ഈ വിശ്വം മുഴുവൻ നിന്നിലാണ്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം വശ്യന്യാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാനിദ്രയാ. അങ്ങനെയുള്ള ഗുരുമൂർത്തിക്കായിക്കൊണ്ട്, ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഗുരുമൂർത്തയെ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തയെ നമ എന്ന് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലും ഭഗവാൻ ശങ്കരൻ പറയും. അപ്പൊ അതുപോലെ ദർപ്പണ ദൃശ്യമാന നഗരി, അവിടം വരെ ഇന്ന് മോഡേൺ സയൻസിനും യോജിപ്പാണ്. അവരിന്ന് അവിടം വരെ കണ്ടെത്തിയിട്ടുണ്ട്. ദർപ്പണത്തിൽ ദൃശ്യമാകുന്ന നഗരി പോലെയാണ് ഈ വിശ്വം. ആധുനിക ശാസ്ത്രജ്ഞര് ഇവിടം വരെ യോജിച്ചു. രണ്ടാമത്തെ ഭാഗം അവർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് ശങ്കരൻ പറയുകയും ചെയ്തു. തുല്യം നിജാന്തർഗതം. അപ്പൊ ഈ വിശ്വം വിളങ്ങുന്നത് തന്റെ ഉള്ളിലാണ്. ചേതനന്റെ ഉള്ളിലാണ് ഈ വിശ്വം മുഴുവൻ വിളങ്ങുന്നത്. അപ്പോ ജാഗ്രതെന്നും സ്വപ്നമെന്നും സുഷുപ്തിയെന്നും പറയുന്ന അവസ്ഥാത്രയങ്ങളെ പറഞ്ഞിട്ട് യാതൊന്നാണോ സൂക്ഷ്മാ സൂക്ഷ്മതരമായ ഈ ജഗത്തിനാധാരമായ പരമാത്മാവ്, പരമബോധം, അതാണ് നീ. അതുകൊണ്ട് നിനക്ക് അത് അന്വേഷിച്ച് ഓടേണ്ട ആവശ്യമില്ല. ജഗത്ത് നിന്നിലാണ്, സർവവും നിന്നിൽ തന്നെയാണ്. അതെങ്ങനെ പ്രകാശിക്കുന്നു അതടുത്ത മന്ത്രത്തിൽ പറയുക. 19. ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശതേ തത് ബ്രഹ്മാഹമിതി ജ്ഞാത്വാ സർവബന്ധൈ പ്രമുഖ്യതേ. ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം യത് ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം. യാതൊന്നാണോ ജാഗ്രത് പ്രപഞ്ചമായി, സ്വപ്ന പ്രപഞ്ചമായി, സുഷുപ്തി പ്രപഞ്ചമായി മൂന്ന് പുരങ്ങളായി പ്രകാശതേ പ്രകാശിക്കുന്നത്, തത് ബ്രഹ്മ ആ ബ്രഹ്മം ഏതൊരറിവാണോ ജാഗ്രതായി ജാഗ്രത് പ്രപഞ്ചമായി പ്രകാശിക്കുന്നത്. അത് സൂക്ഷ്മമായി പഠിപ്പിക്കുകയാണ്. അല്ലയോ അശ്വലായന, ഈ പ്രപഞ്ചബോധത്തിലേക്ക് പോകുമ്പോൾ നിന്റെ ജാഗ്രത് ബോധം ഉളവാക്കുന്ന ഈ ജാഗ്രത് പ്രപഞ്ചവും അതൊരു പുരമാണ്, ഒരു പട്ടണമാണ്. നിന്റെ സ്വപ്നം ഉളവാക്കുന്ന സ്വപ്ന പ്രപഞ്ചവും, അപ്പൊ ജാഗ്രത് പ്രപഞ്ചം സ്വപ്ന പ്രപഞ്ചം, നീ ഗാഢമായ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന അറിവില്ലായ്മയുടേതായ ഒരു ലോകവും, ഈ മൂന്ന് ലോകങ്ങളും പ്രകാശിക്കുന്നത് ഏതൊരു ബോധത്തിലാണോ ആ ബോധം ആണ് ഞാൻ. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരം കൊണ്ട് ഒതുങ്ങുന്ന പരിച്ഛിന്നനായ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു വ്യക്തിയല്ല. എന്റെ ബോധതലത്തിലാണ് ഈ വ്യത്യസ്തതയുള്ള ലോകം മുഴുവൻ വിളങ്ങുന്നത് എന്ന് യാതൊരുവനാണോ അറിയുന്നത്, ആ ബ്രഹ്മം ഞാനാണെന്നറിഞ്ഞ്, ആ അഖണ്ഡ ബോധസ്വരൂപൻ ഞാനാണെന്നറിഞ്ഞ് എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിക്കുന്നു. സർവബന്ധൈ പ്രമുഖ്യതേ പ്രകർഷേണ മോചിക്കുന്നു, നല്ലതുപോലെ മോചിക്കുന്നു. അപ്പൊ ഈ ബന്ധങ്ങളിൽ നിന്ന് മോചിക്കണമെങ്കിൽ ആപൂയമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാപത് പ്രതിസന്ധി യദ്വത്തദ്വത്കമായം പ്രതിസന്ധി സർവേ സശാന്തിമാപ്നോദിന കാമകാമി എന്ന് ഗീതാ ആചാര്യൻ പറയുന്ന പോലെ സമസ്ത ലോകവും എന്നിലാണ് വിലയം പ്രാപിക്കുന്നതെന്നും എന്റെ ബോധം തന്നെയാണ് ഈ ലോകങ്ങളായി കാണുന്നതെന്നും ഞാനാണ് അവയോട് ബന്ധം ഉണ്ടാക്കുന്നതെന്നും ഞാൻ വിചാരിച്ചാലാണ് ആ ബന്ധം പിൻവാങ്ങുന്നതെന്നും ഞാൻ അറിയുന്നു. ഇവിടെ അന്തർമുഖത്വത്തിന്റെ വലിയ ലോകങ്ങളെ മനുഷ്യന് ഓരോ പടി കടക്കുമ്പോഴും ബഹിർമുഖനായി കൊണ്ടിരിക്കുകയാണ്. അവന് ചുറ്റും കാണുന്ന പ്രപഞ്ചം അവനിൽ നിന്ന് അന്യമാണെന്നും അത് വേറിട്ടൊരു ഈശ്വരൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതാണെന്നും സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈശ്വരൻ തന്നെ നല്ലവരായും ചീത്തയായും ഒക്കെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും നല്ലവരായും ചീത്തയായും സൃഷ്ടിച്ചതിൽ ചീത്തയായ ആളുകൾ ദുഷ്ചെയ്തികൾ ഈശ്വരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമെന്നും അവസാന ഈ ദുഷ്ചെയ്തികളെല്ലാം കണ്ടുമടുക്കുന്ന ഈശ്വരൻ തന്നെ അവരെ ഹനിക്കുമെന്നും നല്ലവരെ രക്ഷിക്കുമെന്നും ഒക്കെയുള്ള പൗരാണിക സങ്കല്പങ്ങളെ അത്രയും വേദാന്തം നിരാകരിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ തലങ്ങളിൽ മനുഷ്യനിൽ നിന്ന് അന്യനായ ഒരു ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ കൽപ്പുള്ളവനായി ഉണ്ടെങ്കിൽ, ആ ഈശ്വരൻ സൃഷ്ടിച്ചിട്ട് അതിൽ തന്നെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുഷ്ടതയെല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട, നന്മ ആദ്യം തന്നെ ജയിച്ചാൽ മതി, പിന്നെ കൊല്ലാനൊന്നും പോകണ്ട. അതുകൊണ്ട് ഈശ്വരന്റെ സങ്കല്പമേ അല്ല, നന്മയും തിന്മയും എല്ലാം ഉണ്ടാക്കുന്നത് നമ്മിലെ രാഗദ്വേഷങ്ങളും അവയ്ക്ക് കാരണമായിരിക്കുന്ന രാജസ്വഭാവങ്ങളുമാണെന്ന് നൂറുവട്ടം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ കാമയേശ ക്രോധയേശ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മാവിധ്യേന മിഹ വൈരിണം എന്ന് പറയുമ്പോ, കാമ രാഗങ്ങളാൽ ഉളവാകുന്ന രജോഗുണ സമുദ്ഭവമായ കാമരാഗങ്ങൾ ഉളവാക്കുന്ന ഭാവങ്ങളാണ് നിന്നെ ഈ തെറ്റുകളിലേക്ക് നയിക്കുന്നത്. ഈശ്വരനല്ല, ഈശ്വരൻ തെറ്റിന്റെയും ശരിയുടെയും നന്മയുടെയും തിന്മയുടെയും ഒന്നും ലോകങ്ങളിലില്ല. അഖണ്ഡ സച്ചിദാനന്ദവും സാക്ഷിയും കേവലനുമാണ്, അവിടെ തെറ്റില്ല ശരിയില്ല ഒന്നുമില്ല. ആ സർവജ്ഞനും സർവവ്യാപകനും ഒക്കെ ആയിരിക്കുന്ന ആ ബോധം അതുതന്നെയാണ് അശ്വലായന നിന്നിലും, അതുതന്നെയാണ് എന്നിലും. പിതാമഹൻ പറഞ്ഞു, അതുതന്നെയാണ് സമസ്ത ജീവരാശികളിലും ഉള്ളത്. യാതൊരുവനതറിയാതിരിക്കുന്നുവോ, യാതൊരുവനത് മനസ്സിലാക്കാതെ ഈ ലോകങ്ങളിൽ കിടന്ന് ഭ്രമിക്കുന്നുവോ, അവൻ ബന്ധങ്ങളിൽ കിടന്ന് ഭ്രമിക്കുന്നുവോ, യാതൊരുവനത് അറിയുന്നുവോ, തത് ത്വമേവ ത്വമേവ തത് തത്വമേവ തത്വമേവ, അത് നീ തന്നെയാണ് അശ്വലായന. ആ സത്യത്തെ ജാഗ്രതയായും സ്വപ്നമായും സുഷുപ്തിയായും മാറി മാറി പ്രകാശിക്കുന്ന ഈ പ്രപഞ്ചം, അതത്രയും ഈ ബോധസ്വരൂപം രൂപാന്തരപ്പെട്ട് പ്രകാശിക്കുന്നതാണെന്ന് യാതൊരുവനറിയുന്നുവോ, അത് ഞാൻ തന്നെയാണ്. ആ ബ്രഹ്മം, ആ ബോധം ഞാൻ തന്നെയാണെന്ന് യാതൊരുവനറിയുന്നുവോ, അവൻ സമസ്ത ബന്ധങ്ങളിൽ നിന്നും പ്രകർഷേണ മോചിക്കുന്നു, നല്ലതുപോലെ മോചിക്കുന്നു എന്നതുകൊണ്ട് ആചാര്യൻ പറഞ്ഞു കൊടുക്കുക. പശ്വലായനോട് പറയുമ്പോ, ഈ ജാഗ്രത് പ്രപഞ്ചം അതെന്റെ സൃഷ്ടിയാ, ആ ജാഗ്രത് പ്രപഞ്ചം നന്നാകണമെങ്കിൽ ഞാൻ നന്നാകണം. ഞാൻ ഈശ്വരനെ പോയി കണ്ടിട്ട് ഈശ്വര ഈ ലോകമൊക്കെ ഇങ്ങനെ ആക്കിയില്ലേ എന്ന് യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ജാഗ്രത് പ്രപഞ്ചം, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മുടെ സ്വപ്ന പ്രപഞ്ചം. നമ്മളാണ് നമ്മുടെ ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും സുഷുപ്തിയുടെയും അധിഷ്ഠാതൃസ്ഥലം. അതുകൊണ്ട് ആ ജാഗ്രത്തിലും ആ സ്വപ്നത്തിലും ആ സുഷുപ്തിയിലും മാറി മാറി ബന്ധിക്കുന്ന ആ ലോകങ്ങളിൽ നിന്ന് തിരിച്ചെത്തണമെങ്കിൽ നാം നമ്മെ അറിയണം. ഞാൻ തന്നെയാണ് ആ ബോധമെന്ന് ആ ബ്രഹ്മമെന്ന് അറിയണം. അതുകൊണ്ട് അശ്വലായനോട് വീണ്ടും പറയുകയാണ് മന്ത്രം 20, ത്രിസുധാമ സുയത് ഭോഗ്യം ഭോക്താഭോഗശ്ചയത്ഭവേഭ്യോ വിലക്ഷണ സഖി ചിന്മാത്രോഹം സദാശിവഹം യത് ത്രിസുധാമസു ഭോഗ്യം ഭവേ ഭോക്താഭവേ ഭോഗഹാച ഭവേ തേഭ്യ വിലക്ഷണ സാക്ഷി ചിന്മാത്ര അഹം സദാശിവ ഭവാമി. അപ്പോ യാതൊന്നാണോ ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും, ഈ മൂന്നവസ്ഥകൾ നമുക്കുള്ളതാണ്, വെളിയിലല്ല, നമ്മുടെ അവസ്ഥകളാണ്. യാതൊന്നാണോ ജാഗ്രത അവസ്ഥയിലിരുന്നു കൊണ്ട് ഭോക്താവും ഭോഗ്യവും ഭോഗവുമായിരിക്കുന്നത്, ഭോക്താവ് അനുഭവിക്കുന്നവൻ, ഭോഗ്യം അനുഭവിക്കുന്ന വിഷയം, ഭോഗം അനുഭവിക്കൽ, മൂന്ന് പുടങ്ങളാണ്. അറിവിന്റെ മൂന്ന് പുടങ്ങൾ എല്ലായ്പ്പോഴും വിളങ്ങുന്നുണ്ട്. ആ അറിവിന്റെ പുടങ്ങളിൽ ഞാൻ തന്നെ അറിവും അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവുമായി മാറി ഞാൻ തന്നെ രമിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല, ഈ അറിയപ്പെടുന്ന വസ്തുവും അറിവും അറിയുന്നവനായ ഞാൻ തന്നെയാണെന്ന്, അറിയുന്നവനായ എന്റെ മനസ്സ് അറിയുന്ന വിഷയങ്ങളെ വേറെയെ സൃഷ്ടിച്ച് അവ എന്നിൽ നിന്ന് വേറെയാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ തെറ്റിദ്ധാരണയെ മായ അല്ലെങ്കിൽ വിദ്യ അല്ലെങ്കിൽ അവിദ്യ എന്ന് ആചാര്യന്മാർ വിളിക്കുന്നു. അപ്പൊ ഞാൻ ഒരു വസ്തുവിനെ അറിയുമ്പോൾ ഞാൻ അറിയുന്ന വസ്തു എനിക്ക് വെളിയിലാണെന്നും ആ വസ്തു എന്നിൽ നിന്ന് അന്യമാണെന്നും അതുകൊണ്ട് അവയോട് ഞാൻ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും ഒക്കെ ഞാൻ തന്നെ ധരിക്കുന്നത് എന്നിൽ നിന്ന് അന്യമായ വസ്തുവിനെ കാണുന്നതുകൊണ്ടാണ്. അപ്പോ ഭോഗ്യവസ്തുവും ഭോഗവും അതായത് അനുഭവവും ആ അനുഭവിക്കുന്ന വസ്തുവും അനുഭവിക്കുന്നവനായ എന്നിൽ നിന്ന് ഭോക്താവായ എന്നിൽ നിന്ന് അന്യമാണെന്ന ധാരണ. ഇപ്പൊ ജാഗ്രത്തിൽ എനിക്ക് ഭോഗമുണ്ട്, ജാഗ്രത്തിൽ ഞാൻ ഭോക്താവാണ്, ജാഗ്രത്തിൽ എന്റെ മുമ്പിൽ ഭോഗ്യ വിഷയമുണ്ട്, ജാഗ്രത്തിൽ ഞാൻ ഇരുന്നു കൊണ്ട് ഒരു പൂവിനെ കാണുമ്പോൾ, ജാഗ്രത്തിൽ ഞാൻ ഇരുന്നു കൊണ്ട് ഒരു സംഭാഷണത്തെ കേൾക്കുമ്പോൾ, ഞാൻ ജാഗ്രത്തിലിരുന്നു കൊണ്ട് ഒരു ആഹാരത്തെ പചിക്കുമ്പോൾ, ഞാൻ ജാഗ്രത്തിലിരുന്നു കൊണ്ട് ഒരു കർമ്മത്തെ ചെയ്യുമ്പോൾ, ആ ജാഗ്രത് ലോകത്തിൽ ഭോക്താവായ ഞാൻ ഭോഗ്യമായ ആ വസ്തു ഭോഗമാകുന്ന ആ അനുഭവം ഇങ്ങനെ മൂന്നെനിക്കുണ്ട്. ഞാൻ അജ്ഞതയാൽ ആ ഭോക്താവായ ഞാൻ ഭോഗ്യ ഭോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് ധരിക്കുന്നു. സൂക്ഷ്മമായി ആലോചിച്ചാൽ എന്റെ മനസ്സുണ്ടാക്കിയ ഭോഗ്യവും ഭോഗവും ഞാൻ തന്നെയാകുന്നു. എന്റെ സങ്കല്പത്തിലാണ് ഉണരുന്നത്, എന്റെ സങ്കല്പത്തിലുള്ള വസ്തുവിനെയാണ് ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ കാണുന്നതിനെയല്ല അനുഭവിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന എന്റെ അമ്മയും എന്റെ സഹോദരൻ അനുഭവിക്കുന്ന എന്റെ അമ്മയും രണ്ടമ്മയാണ്. സഹോദരൻ അനുഭവിക്കുന്ന അമ്മ അയാളുടെ സൃഷ്ടിയും ഞാൻ അനുഭവിക്കുന്ന അമ്മ എന്റെ സൃഷ്ടിയുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭേദം, അമ്മയെ ഞാൻ ആലിംഗനം ചെയ്യുമ്പോഴും എന്റെ ഭാര്യയെ ഞാൻ ആലിംഗനം ചെയ്യുമ്പോഴും എന്റെ മകളെ ഞാൻ ആലിംഗനം ചെയ്യുമ്പോഴും ആലിംഗനം എന്ന ക്രിയയും ആലിംഗനം ചെയ്യുന്നവനായ ഞാനും ആലിംഗനം ചെയ്യപ്പെടുന്ന എന്റെ അമ്മയും എന്റെ ഭാര്യയും എന്റെ മകളും എന്റെ ഭാര്യയായി എന്റെ മകളായി എന്റെ അമ്മയായി മാറി മാറി കാണുന്ന ആ സ്ത്രീരൂപങ്ങൾ, അവയോട് ആലിംഗനബദ്ധനായി നിൽക്കുന്ന ഞാൻ ഭോക്താവായ ഞാൻ ഭോഗ്യമായ അവർ ഭോഗമാകുന്ന ആലിംഗനം, ഈ മൂന്നവസ്ഥയുണ്ട്. ഈ മൂന്നവസ്ഥയിലും എന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നിദാനം അവരല്ല, ഞാൻ തന്നെയാണ്. എന്നിലെ മാതൃഭാവം ഉണർന്നു നിൽക്കുന്നതുകൊണ്ടാണ് അമ്മയെ ആലിംഗനം ചെയ്യുന്നത് പോലല്ല ഞാൻ ഭാര്യയെ ആലിംഗനം ചെയ്യുന്നത്, രണ്ടും സ്ത്രീയാണെങ്കിലും. അപ്പൊ ഇവിടെ ഭോക്താവിൽ ഭോഗ്യമിരിക്കുന്നു, ഭോക്താവിൽ ഭോഗമിരിക്കുന്നു. അങ്ങനെയാണ് ജാഗ്രത്. സ്വപ്നമെടുത്താൽ കുറച്ചുകൂടി ക്ലിയറാണ്, കാരണം സ്വപ്നത്തിൽ ഭോഗവസ്തു ഇല്ല എന്നിൽ നിന്ന് വരട്ട്. ഞാൻ സ്വപ്നത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെ മനസ്സ് പലതായി തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ടിട്ട് മനസ്സ് തന്നെ വസ്തുവായി പരിണമിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് സ്വപ്നം കണ്ട് ഉണർന്നു വരുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്. ഇന്നലെ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു. ആ സ്വപ്ന ദർശനത്തിൽ എന്റെ മനസ്സ് തന്നെയാണ് വസ്തുവായി തീർന്നത്, വസ്തു എന്നിൽ വരുന്നില്ല. അജ്ഞനായ ഞാൻ പറയുന്നു, എന്റെ അമ്മ രാത്രിയിൽ വന്നിരുന്ന് എന്നെ വിളിച്ചു നിർത്തി, മരിച്ചുപോയ എന്റെ അമ്മ, മരിച്ചുപോയ എന്റെ അപ്പൂപ്പൻ, അവരാരും അവരൊക്കെ അശരീരികളായി വന്നു. അപ്പൊ എന്റെ മനസ്സാണ് ശരീരമില്ലാതെ ശരീരമുള്ളതായി ആ സ്വപ്നത്തിൽ എനിക്ക് കാണിച്ചു തന്നത്. അപ്പൊ എന്റെ മനസ്സ് പലതായി തിരികാണിയത് ആ ജാഗ്രത്തിലെ പ്രപഞ്ചവും. അപ്പോ യസ് ത്രിസുധാമസു ഭോഗം ഭവേത് ഭോഗ്യം ഭവേത് ഭോക്താ ഭവേത് ഭോഗം ഭവേത്. ഈ മൂന്ന് ധാമങ്ങളിലും, ജാഗ്രത് ധാമത്തിലും സ്വപ്നധാമത്തിലും സുഷുപ്തിധാമത്തിലും, മൂന്ന് ധാമങ്ങളാണ്, മൂന്ന് പുരങ്ങളാണ്, മൂന്ന് വീടുകളാണ്. എനിക്ക് മൂന്ന് വീട്ടിലാണ് മാറി മാറി താമസിക്കേണ്ടി വരുന്നത്. ഞാൻ താമസിക്കുന്ന വീടിനും ഞാൻ ഓടുന്ന വീടിനും ഈ ഭൌതികമായ ഭൂതഭൌതിക പ്രപഞ്ചത്തിനും ഒന്നും ആ നിലയിൽ പ്രാധാന്യമില്ല. ഞാൻ എന്നിൽ തന്നെ പണിതു വച്ചിരിക്കുന്ന എന്റെ ജാഗ്രതാകുന്ന ഒരു ലോകവും, ഞാൻ എന്നിൽ തന്നെ പണിതു വച്ചിരിക്കുന്ന എന്റെ സ്വപ്നമാകുന്ന ലോകവും, ഞാൻ എന്നിൽ തന്നെ പണിതു വച്ചിരിക്കുന്ന ഗാഢ സുഷുപ്തിയാകുന്ന ലോകവും, മൂന്ന് ലോകങ്ങളിൽ ഞാൻ മാറി മാറി വിചരിക്കുന്നവനാണ്. ഈ മുക്കുരങ്ങളിൽ മാറി മാറി വിചരിക്കുന്ന ഞാൻ എപ്പോഴൊക്കെ ഭോക്താവായി ഭോഗ്യമായി ഭോഗമായി മാറി മാറി അനുവിക്കുന്നുവോ, അവയെല്ലാം നോക്കിക്കാണുന്ന, ഞാൻ കണ്ടു ഞാൻ കേട്ടു എന്ന് പറയുന്ന സാക്ഷിയായ, അവയ്ക്ക് വിലക്ഷണനായ, അവയിൽ ലക്ഷ്യീകരിക്കാത്ത, അവയോട് ബന്ധപ്പെടാത്ത, എന്റെ സ്വപ്നമോ എന്റെ ജാഗ്രതോ എന്റെ സുഷുപ്തിയോ ബാധിക്കാത്ത, എപ്രകാരമാണോ ഒരു നദിയിലെ ഒരു മഹാമത്സ്യം ഒഴുകുന്ന നദിയിലെ ഒരരികിൽ നിന്ന് മറ്റേ അരികിലേക്ക് ഒഴുക്ക് ബാധിക്കാതെ നീന്തുന്നത്, അതുപോലെ എപ്രകാരമാണോ ഒരു ചക്കിപ്പരുന്ത് അല്ലെങ്കിൽ കൃഷ്ണപ്പരുന്ത് ആകാശത്ത് വളരെയേറെ വട്ടമിട്ട് പടന്ന് ചിറക് ക്ഷീണിച്ച് തന്റെ ചിറകുലുക്കി സ്വസ്വരൂപമായ കൂട്ടിലേക്ക് പോകുന്നത്, അതുപോലെ ഞാനാകുന്ന ഈ ബോധം ജാഗ്രത്തിലൂടെയും ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലൂടെയും അവസാനം ജാഗ്രത് സ്വപ്നങ്ങളാകുന്ന ലോകങ്ങളിൽ പറന്ന് ക്ഷീണിച്ച് തൃപ്തി വന്ന് തന്റെ സ്വധാമമായ സുഷുപ്തിയിലേക്ക് ഒതുങ്ങിക്കൂടുന്നത്, വീണ്ടും ജാഗ്രത് സ്വപ്നങ്ങളിലേക്ക് ഉണരുന്നത്. അതുപോലെ ഈ ബോധം ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറി മാറി വിചരിക്കുമ്പോഴും ബോധം മാറ്റമില്ലാതിരിക്കുന്നു, ബോധം എന്റേതായിരിക്കുന്നു. ആ ബോധം വിലക്ഷണനാണ്, സാക്ഷിയാണ്, കേവലനാണ്. ആ ജ്ഞാനസ്വരൂപനായ സദാശിവൻ ഞാൻ തന്നെയാണ്. മനുഷ്യ വികാസത്തിന്റെ, മാനവ ചേതനയുടെ ഏറ്റവും വലിയ ഉന്നതിയുടെ തലങ്ങളെ അശ്വലായനന്റെ പിതാമഹൻ പറഞ്ഞു കൊടുക്കുക. ഏ അശ്വലായന, നീ തന്നെയാണ് ആ ബോധം. നീ സൂക്ഷ്മമായി നോക്ക്, നിന്റെ ജാഗ്രതത്തിനെ നോക്ക്. ആ ജാഗ്രതത്തിലെ ബോധമേതായിരുന്നു? ഞാൻ തന്നെയായിരുന്നു ഗുരുദേവ. ആ സ്വപ്നത്തിൽ, നീ കണ്ട സ്വപ്നങ്ങളിൽ ആരായിരുന്നു സ്വപ്നികനായി, സ്വപ്നമായി, സ്വപ്ന വസ്തുക്കളായി പരിണമിച്ചത്? ഞാൻ തന്നെയായിരുന്നു. ആരാണ് സുഷുപ്തിയിലേക്ക് കടന്നുപോയത്? ഞാൻ തന്നെയായിരുന്നു. അപ്പൊ ജാഗ്രതായും സ്വപ്നമായും സുഷുപ്തിയായും മാറി മാറി വിചരിച്ച നീ ഏതാണ്? അഖണ്ഡ ബോധമാണ്. ആ ബോധം ഞാനാകുന്നു എന്ന് നീ അറിഞ്ഞാൽ, അപ്പോ ആ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഒക്കെ ഭോക്താവും ഭോഗ്യവും ഭോഗവും നീ തന്നെയാണെങ്കിൽ വീണ്ടും ദൃഷ്ടി പറയുകയാണ്. 21. മയ്യേവ സകലം ജാതം, മയി സർവം പ്രതിഷ്ഠിതം, മയി സർവം ലയം ജാതി, തദ്ബ്രഹ്മദ്വയമപ്യഹം. മയി സകലം ഏവ ജാതം, മയി സകലം ഏവ ജാതം, എന്നിലാണ് എല്ലാം ജാതമായിരിക്കുന്നത്. സകലം മയ്യേവ പ്രതിഷ്ഠിതം, എന്നിലാണ് എല്ലാം നിലനിൽക്കുന്നത്. സർവം മയി ലയം ജാതി, എന്നിലാണെല്ലാം ലയിക്കുന്നത്. തത് അദ്വയം ബ്രഹ്മ അഹമസ്മി. അങ്ങനെയാണെങ്കിൽ നോക്കിയിരുന്നാൽ കാണാം, ഒരു നിമിഷം സുഖമായിരുന്ന് കണ്ണുകളടച്ച് അകത്തേക്ക് നോക്കുമ്പോൾ നിശ്ചേഷ്ടമായ ഒരു ചിച്ഛക്തി, ഒരു ബോധം. നല്ലപോലെ അകത്തേക്ക് നോക്കണം, പുറത്തേക്ക് നോക്കരുത്. കണ്ണൊക്കെ അടയ്ക്കുക, ചെവിയിൽ ശബ്ദമൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മെല്ലെ അകത്തോട്ട് നോക്കിയാൽ അനങ്ങാത്തൊരു ചിച്ഛക്തി. ചിത് എന്ന് പറഞ്ഞാൽ അറിവ്, അറിവിന്റെ ഒരു ശക്തി പൊട്ടിവിടർന്ന് എന്റെ സഹോദരൻ, അവൻ ഇന്നലെ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ എന്റെ ആ ചിച്ഛക്തി സഹോദരനായി വികസിച്ചു വരുന്നു. സഹോദരനും ഞാനുമായുള്ള ബന്ധങ്ങൾ, സഹോദര ജീവിതം, അവൻ പറഞ്ഞിട്ടുള്ള നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ, അവനെ ഞാൻ എടുത്തുകൊണ്ട് നടന്നത്, അവനെ പരിപാലിച്ചത്, അവൻ എന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചത് ഒക്കെയായി ഞാൻ വികസിക്കുന്നു. ഇപ്പൊ എന്റെ മുമ്പിൽ സഹോദരനില്ല. സഹോദരനില്ലാതെ എന്റെ ബോധം തന്നെ സഹോദരനായി പരിണമിച്ച് ചിച്ഛക്തി വിലാസത്തിലൂടെ പോയി 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 മിക്കവാറും നിങ്ങൾ സന്ധിക്ക് കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതൽ. അവ ശ്രദ്ധിച്ചു നോക്കണം, തന്നിലേക്ക് നോക്കണം, പുറത്തേക്ക് ഓടുന്ന ഒപ്പം തന്നെ തന്നോട് നോക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ സഹോദരനായി എന്റെ ചിച്ഛക്തി രൂപാന്തരം പ്രാപിച്ചത് എന്ന് നോക്കുമ്പോ കാണാം, ഈ ചിച്ഛക്തി ഇങ്ങനെ വികസിച്ച് വികസിച്ച് സഹോദരനോട് ബഹുദൂരം പോയി. സഹോദരന് മൊത്തമുള്ള ജീവിതങ്ങളെല്ലാം കണ്ട് കുറെ കഴിയുമ്പോൾ നടന്നു. ഓടാവുന്നതിനൊരു ദൂരമുണ്ട്, പരിമിത ദൂരം വരെ ഓടുള്ളൂ. വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും ആ ചിച്ഛക്തി. അപ്പം എന്നില് ചിച്ഛക്തി സൂക്ഷ്മമായിരുന്നത് ആവിർഭവിച്ച ഒരു ജാഗ്രത ലോകവും ഒരു സ്വപ്ന ലോകവും ഒരു സുഷുപ്ത ലോകവും ഉണ്ടാക്കി ചിച്ഛക്തി എന്നിൽ വിലയം പ്രാപിച്ചു. അപ്പം മൈ സർവം ജാതം, എന്നിൽ നിന്നാണ് ആ ബോധശക്തി സഹോദരൻ എന്ന അറിവായി പരിണമിച്ച് ഉണ്ടായത്. അപ്പൊ എന്നിലാണത് ഉളവായത്, ജാതം. എന്നിൽ തന്നെയാണ് അത് പ്രതിഷ്ഠിതമായിരിക്കുന്നത്, എന്നിലാണത് നിലനിൽക്കുന്നത്. അതിലൂടെ ഞാൻ ഇങ്ങനെ പോവുകയാണ്, എന്നിലാണത് അവസാനിക്കുന്നത്. മയ്യേവ സകലം ജാതം, മയ്യേവം പ്രതിഷ്ഠിതം, മയ്യേവ സകലം ലയം വ്യാധി, എന്നിൽ തന്നെ അതിലിരിക്കുന്നു. അതങ്ങ് ലയിച്ചാൽ ഉടനെ എന്റെ അമ്മ വരികയായി. അമ്മയ്ക്കല്ലെങ്കിലും സഹോദരനോടായിരുന്നു ഇഷ്ടം. അമ്മ വല്ല കരുക, എന്റെ ചിച്ഛക്തിയാണ് അമ്മയായി വരുന്നത്. പലപ്പോഴും അവനെ അമ്മ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ അമ്മയുടെ സ്നേഹത്തെ അർഹിക്കുന്ന തരത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അമ്മയെ എത്ര സ്നേഹിച്ചിട്ടും അമ്മ എന്നെ സ്നേഹിച്ചില്ല, അവനെ സ്നേഹിച്ചു. പക്ഷെ അവൻ അമ്മയ്ക്ക് ഒന്നും കൊടുക്കാതെ പോയി അലോന്നല്ലോട്. വീണ്ടും അത് നിലനിന്നു, അത് അവസാനിച്ചു. ഇങ്ങനെ ഓരോ അറിവും എന്റെ ബോധത്തിൽ നിന്ന് അങ്കുരിക്കുന്നു, എന്നിൽ അവസാനിക്കുന്നു, എന്നിൽ ആവിർഭവിക്കുന്നു, നിലനിൽക്കുന്നു, അവസാനിക്കുന്നു. ഇങ്ങനെ എന്റെ ചിച്ഛക്തി അല്ലെങ്കിൽ എന്റെ ബോധം അനേക ശാസ്ത്രങ്ങളായി വികസിക്കുന്നു. എന്റെ ബോധം തന്നെ അനേക അറിവുകളായി അനേക ലോകങ്ങളായി പൊട്ടിപിരിയുന്നു. അങ്ങനെ ജാഗ്രതായും സ്വപ്നമായും സുഷുപ്തിയായും മാറി മാറി എന്നിലെ ബോധം തന്നെയാണ് വരുന്നതെങ്കിൽ ആ അഹം, ആ ബ്രഹ്മം, ആ അറിവ് ഞാൻ തന്നെയാണ് അശ്വലായന. ഇത് യാതൊരുവൻ അറിയുന്നുവോ അവൻ സകല ബന്ധങ്ങളിൽ നിന്നും മോചിക്കും. അപ്പൊ ബന്ധമോചനത്തിനുള്ള ഒരേ ഒരു വഴി തന്നിലേക്ക് തിരിയുക. ഇത് ഞാനാണല്ലോ ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെയാണല്ലോ ഇത് നിലനിർത്തുന്നത്, ഞാൻ തന്നെ വേണമല്ലോ ഇത് അഴിക്കാൻ. എന്റെ ബന്ധവും എന്റെ ബന്ധത്തിന്റെ കുരുക്കുകളും ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരാടെങ്ങനെയാണോ അതിന്റെ കഴുത്തിൽ കിടക്കുന്ന കയറ് അതിന്റെ കാലിലൂടെ ചുറ്റി തലയതിന്റെ അടിയിലൂടെ എടുത്ത് അത് കുരുങ്ങി താഴെ വീഴുന്നത് അരുകുരുക്കിയതല്ല. അതുപോലെ എന്റെ ബോധത്തിൽ നിന്ന് ആവിർഭവിച്ച് എന്റെ ബോധത്തിൽ നിലനിന്ന് എന്റെ ബോധത്തിൽ അവസാനിക്കുന്ന ഈ കുരുക്കുകളെ അഴിക്കേണ്ടതും ഞാൻ തന്നെയാ. ഒരു ഈശ്വരനും വരില്ല. ഇതാണ് വേദാന്തം പഠിപ്പിക്കുന്നത്. സമ്മതാവില്ല എന്ന് തോന്നുന്നു. അതിന് ഈശ്വരനെ തെരുവിളിച്ചിട്ട് കാര്യമില്ല, കൈക്കൂലി കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ കെട്ടി, ഞാൻ കുരുക്കി, ഞാൻ കുടുങ്ങിക്കിടക്കുക. എപ്രകാരമാണ് ഒരു എട്ടുകാലി പൂർണനാഭി സൃജതേ ഗൃണ്ണതേശ എന്ന് മുണ്ടകം പറയും. ഒരു എട്ടുകാലി മുട്ടയിൽ നിന്ന് വിരിഞ്ഞാലുടനെ ആദ്യം എവിടെയാണ് തനിക്ക് ഇര കിട്ടുക, അതിന്റെ ബോധത്തിൽ ശക്തി പ്രകാശിച്ചിര വേണം. അതിന്റെ ബോധമാണ് പ്രകാശിക്കുന്നത്. എനിക്ക് ഇര പിടിക്കണം, എനിക്ക് ജീവിക്കണം. ആ എട്ടുകാലി നല്ല നടന്നു. നിങ്ങളുടെ വീട്ടിലിട്ടിരിക്കുന്ന ബൾബിന്റെ ഷെയ്ഡ് എട്ടുകാലി നോക്കി, ധാരാളം ചെറിയ പ്രാണികൾ ആ ഷെയ്ഡിൽ തന്നെ അവൻ വല കിട്ടി. അപ്പോ എവിടെയാണ് ഇര? ഇര എന്നുള്ളത് ആവശ്യം. ആവശ്യം അതിന്റെ ബോധം ചലിച്ചുണ്ടായതാണ്. ആ ആവശ്യത്തിന്റെ പേരിൽ എട്ടുകാലി നടന്നു നീങ്ങിയത് ഷെയ്ഡിനടുത്തേക്കാണെങ്കിൽ എവിടെ വല കിട്ടുമെന്ന സാധ്യത, ദാറ്റ് പോസിബിലിറ്റി, എവിടെയാണ് എനിക്ക് ഇര കിട്ടുക? എട്ടുകാലിയുടെ ബോധത്തിൽ തന്നെയാണ്. ബോധത്തിൽ അനുകൂലിച്ചല്ലാതെ എട്ടുകാലിയെ നിങ്ങൾ കൈപിടിച്ചുകൊണ്ട് ഷെയ്ഡിന്റെ അവിടെ വിട്ടില്ല. സ്വയം കണ്ടെത്തി, ഇതാ എവിടെയുണ്ട് ഇര, നല്ല അങ്ങോട്ട് നീങ്ങി അവിടെ വല കെട്ടി. സമൃദ്ധമായി വലയൊക്കെ കെട്ടി, വല കെട്ടണമെങ്കിൽ വല കെട്ടാൻ പഠിക്കണം. എട്ടുകാലി എൽ കെ ജി പോയിട്ടില്ല, യു കെ ജി പോയിട്ടില്ല, എട്ടുകാലി എം എ പാസ്സായിട്ടില്ല, വലകെട്ടലിന്റെ പി എച്ച് ഡിയും എടുത്തിട്ടില്ല. അപ്പൊ അതിനുള്ള സാമർഥ്യം വേണം. അത് എട്ടുകാലിയുടെ ബോധം രൂപാന്തരപ്പെട്ടു വന്നതാണ് ആ സാമർഥ്യം. ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളിലെയും ബോധം രൂപാന്തരപ്പെട്ടിട്ടാണ് അതിന്റെ ആവശ്യവും അതിന്റെ സാധ്യതയും അതിന്റെ സാമർഥ്യവും അത് കണ്ടെത്തുന്നത്. ഇനി അവിടെ വലകെട്ടാൻ സാമർഥ്യമുള്ള എട്ടുകാലി വലകെട്ടുമ്പോൾ അതിന് സാമഗ്രി വേണം. വല നമ്മുടെ തൊട്ടപ്പുറത്തെ ഗോപാലന്റെ കടയിൽ ചെന്ന് വല മേടിച്ചുകൊണ്ടുവരല്ല എട്ടുകാലി ചെയ്ത് തന്നിൽ നിന്നുണ്ടാക്കുകയാണ്. ബയോളജി പഠിച്ചെന്ന് പറഞ്ഞാൽ എട്ടുകാലി എടുത്ത് ഡിസക്ഷൻ ബോക്സ് കൊണ്ട് കിരിയാൽ, ബോക്സിൽ നിന്ന് ഉപകരണങ്ങൾ എടുത്ത് കിരിയാൽ വല കിട്ടില്ല. അതിൽ നിന്ന് വരുന്ന ഒരു സ്രവം അതിന്റെ നാവിൽ അലിയിപ്പിച്ച് അതിന്റെ രസനേന്ദ്രിയവുമായി ചേർന്ന് നുലഞ്ഞു വരുമ്പോഴാണ് വലയുണ്ടാകുന്നത്. വല മനോഹരമായി കിട്ടി. കിട്ടിയ എട്ടുകാലി ഇര പിടിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞ കൊതുക് കടികൊണ്ട് സഹിക്കാൻ വയ്യാത്ത നിങ്ങള്, കാരണം കൊതുക് കുറെയൊക്കെ എട്ടുകാലി പിടിക്കുന്നുണ്ട്. എന്നാലും കൊതുക്, നിങ്ങളൊരു കാര്യം ചെയ്തു, വെൽക്രോ വാങ്ങിച്ചുകൊണ്ട് വന്നു. വെൽക്രോ നല്ല എന്ന് പറയാ അല്ലേ, അല്ലേ? വാച്ചിന്റെ ആ സ്ട്രാപ്പ്, വാച്ചിന്റെ ഇങ്ങനെ പൊട്ടിപ്പിടിപ്പിക്കുന്ന ഒരു സാധനമല്ലേ, എന്താ നിങ്ങളുടെ പേര് പറയാ? വെൽക്രോ നല്ല പറയാ. അത് നിങ്ങളത് കുറെ വാങ്ങിച്ചോണ്ട് വന്നു, കുറെ കൊതുക് വലയും വാങ്ങിച്ചോണ്ട് വന്നു. കൊതുക് വലയില് ഒരു സ്ട്രാപ്പ് അടിച്ചു, ജനലയില് ഒരു സ്ട്രാപ്പ് അടിച്ചു, തന്നെ ഒട്ടിച്ചു വെച്ചു. ഇപ്പൊ യാതൊരു ഈച്ചയോത്തോട്ട് കരുതല, ചെറിയ പ്രാണി പോലും കരുതല. നമ്മുടെ എട്ടുകാലി അവിടെ ഇരുന്ന് നോക്കി സംഗതി ഗതിയടായി. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ നോക്കുമ്പോൾ എട്ടുകാലി ആ വല മുഴുവൻ അഴിച്ചു, കെട്ടിയ വല മുഴുവൻ അഴിച്ചു. നേരെ ആ ഓരോ വല അഴിച്ച് വലിച്ചകത്തോട്ട് കയറ്റി, വലിച്ചകത്ത് കയറ്റി കംപ്ലീറ്റ് അഴിച്ച് അവൻ തൂങ്ങിക്കിടന്ന് ആ വല പിടിച്ച് 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 മോളിൽ കയറി വല മുഴുവൻ കയ്യിലാക്കി അവിടെ നടന്നു. അവിടെ ഇരുന്നുകൊണ്ട് അവൻ തീരുമാനിച്ചു, ആ കൊള്ളാം, നമ്മളെ അത് തീറ്റയല്ലേ. അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചപ്പോഴാണ് അവിടെ അടുക്കളയില് ശാന്തമൊരു കലത്തിനകത്ത് മുത്തശ്ശി വന്ന സമയത്ത് അല്ലെങ്കിൽ ചേച്ചി വന്ന സമയത്ത് അവർക്ക് ചെറുപയർ ഇഷ്ടമെന്ന് പറഞ്ഞ ഇവിടെ ചെറുപയർ വെച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് പോയതിനു ശേഷം ഈ കലം അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല, കാരണം വീട്ടിലാർക്കും ചെറുപയർ ഇഷ്ടമല്ല ഗ്യാസാണ്. അതുകൊണ്ട് ഈ ചെറുപയർ അവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ചെറുപയറിനകത്ത് മുഴുവൻ ചെള്ളാണ് വരുന്നത്. ഈ ചെള്ളിങ്ങനെ പറന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്, ചെള്ള അകത്തോട്ട് ഇടുന്നുണ്ട്, ചെള്ള മുട്ടയിടുന്നുണ്ട്. എട്ടുകാലം എല്ലാം അങ്ങോട്ടാണ് ആ കലത്തിന്റെ വായിക്കൽ വീണ്ടും അവൻ വല. ഇപ്പൊ ഈ സാധ്യതയും സാമഗ്രിയും ആവശ്യവും എല്ലാം ഈ എട്ടുകാലിയിൽ അന്തർലീനമാണ്. പൂർണനാഭി സൃജതേ ഗൃണ്ണതേച്ഛ, വല കെട്ടുകയും വലയെ സംഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ എന്നിലുണ്ടായതാണ് ഈ സകലം ബോധം, എന്നിൽ നിലനിൽക്കുന്നതാണ് ഈ സകലം ബോധം, എന്നിൽ നിലയം പ്രാപിക്കുന്നതുമാണ് ഈ ബോധം. അതുകൊണ്ട് അശ്വലായന ഞാൻ തന്നെയാണ് ഇതെല്ലാം. ബ്രഹ്മാഹമസ്മി, ആ അദ്വയമായ ബ്രഹ്മമാണ് ഞാൻ, ആ ബോധമാണ്. ആ ബോധം എങ്ങനെയാണ്? ഞാൻ കുറച്ച് സ്പീഡില പോകുന്നേ, എങ്കിലും കാര്യം ക്ലിയർ ആണെന്ന് തോന്നുന്നു. കാരണം വളരെ ലളിതമായ ഭാഷയിലാണ് കൈവല്യ ഉപനിഷത്തിലിരിക്കുന്നത്. ഇനി കൂടുതൽ ലളിതമായി എഴുതാനില്ല. ഇത്രയും ലളിതമായ മനോഹരമായ പദങ്ങൾ കൊണ്ട് ഈശ്വരചിന്തയുടെ മേതുരദീർഘങ്ങളായ തലങ്ങളെ മുഴുവൻ 28 മന്ത്രങ്ങളിൽ കടന്നു പോവുകയാണ്. അനോരണീയാനഹമേവ തദ്വത് മഹാനഹം വിശ്വമഹം വിചിത്രം ജന്മയോഹം ശിവരൂപമസ്മി അഹമേവ അണോഹോ അണീയാൻ തദ്വത് അഹം മഹാൻ അഹം വിചിത്ര അഹം വിശ്വം ച അഹം പുരാതന അഹം പുരുഷ അഹം ഈശ അഹം ഹിരൺമയ അഹം ശിവരൂപമാസ്മി. ഞാൻ തന്നെയാണ് അണുവിലണു, ഏറ്റവും ചെറുത് ഞാനാണ്. ഇരുള് മുതൽ അരുള് വരെ, എറുമ്പ് മുതൽ ബ്രഹ്മം വരെ സകലതും പൌരാണികങ്ങളായ ഭാഷകളെ എനിക്ക് വായിക്കാൻ കഴിയുന്നു. നഷ്ടപ്പെട്ടുപോയ സൈന്ധവ നാഗരികതയുടെയും മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെയും ഒക്കെ ഭാഷ അതിന്ന് പറഞ്ഞു തരാൻ തർജ്ജമക്കാരും ഇല്ലെങ്കിലും നിങ്ങൾ തന്നെ കടന്നു എന്ന് വായിക്കുന്നത് നിങ്ങളുടെ ബോധതലങ്ങളിൽ ആ ഭാഷകൾ കുടികൊള്ളുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം കഴിയുന്നത് ആ ബോധം എന്നിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ ബോധസ്വരൂപൻ ഞാനാണ്. അപ്പൊ പുരാണൻ ഞാനാണ്. അഹം പുരാതന പുരാതന സന്നവിനവ, ഏറ്റവും പുതിയത് ഞാനാണ്. ഞാൻ പുരുഷനാണ്. പുരുഷയനാതി പുരുഷ, ജാഗ്രതവും സ്വപ്നവും സുഷുപ്തിയുമാകുന്ന പുരങ്ങളിൽ ജീവിക്കുന്നവനാണ്. ഞാൻ ഈശ്വരനാണ്. എല്ലാത്തിന്റെയും വിധാതാവ് ഞാനാണ്. ഞാൻ ഹിരൺമയനാണ്, മായാമയനാണ്. ഹിരണ്യമായ മായയുടെ അധീശനം ഞാനാണ്. ഞാൻ ശിവരൂപമാണ്. അതുകൊണ്ട് അശ്വലായന, ഞാനാണിതെല്ലാം. എല്ലാം എന്നിലുണ്ടാകുന്നു, എന്നിൽ നിലനിൽക്കുന്നു, എന്നിൽ അവസാനിക്കുന്നു. ഞാൻ അണുവിൽ അണുവാണ്, ഞാൻ മഹത്തിൽ മഹത്താണ്. ഇതെല്ലാം വിശേഷണങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെയുള്ള ഞാൻ കൈയും കാലും ഒന്നുമില്ലാത്ത അചിന്ത്യ ശക്തിയാണ്, ബോധസ്വരൂപമാണ്. ഇതെല്ലാം ഞാനാണ്, ഇതൊന്നും ഞാനല്ല. രണ്ട് നെഗറ്റീവ് കൊണ്ട് പഠിപ്പിക്കുകയാണ്.